the glory that there was in that house and the temple was lost.
ദൈവത്തിന്റെ ആലയത്തിൽ ഉണ്ടായിരുന്ന ആ മഹത്വം, ഒരു കാലത്തുണ്ടായിരുന്ന മഹത്വം നഷ്ടമായി എന്ന് നമുക്കറിയാം.
We saw that how in the book of Ezekiel, how the Lord showed Ezekiel how that glory was departing.
ഏസെക്കിയേലിന്റെ പ്രവചനത്തിൽ നാം അത് കാണുന്നുണ്ട്. ആലയത്തിലുണ്ടായിരുന്ന മഹത്വം ക്രമേണ നഷ്ടപ്പെട്ട് ഇല്ലാതെയായിത്തീരുന്നത്.
All of us, if we are honest, if we are really born again, we have to admit there are times in our life where we have really experienced the closeness of the Lord.
വീണ്ടും ജനിച്ചവരായ നാം എല്ലാവരും സത്യസന്ധരാണെങ്കിൽ നാം ഈ സത്യം അംഗീകരിച്ച് മതിയാകെയുള്ളൂ. ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ സമയങ്ങളിൽ നാം പിന്മാറ്റാവസ്ഥയിലാകുകയും ദൈവത്തേജസ്സിൽ കുറവുള്ളവരായിത്തീരുകയും ചെയ്തിട്ടുണ്ട്.
We have known the closeness of the Lord at some time.
ചില സന്ദർഭങ്ങളിൽ കർത്താവിന്റെ സാന്നിധ്യം, സാമീപ്യം വളരെ അടുത്തറിഞ്ഞവരാണ് നാം.
Times when we have experienced something like a glory in our life.
നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം നാം അനുഭവിച്ച, അത് വെളിപ്പെട്ട സന്ദർഭങ്ങളെ കുറിച്ച് നമുക്ക് ഓർക്കാറുണ്ട്.
I believe that every person who is born again has had at least some time in his life when he really felt the Lord is very close to him.
യഥാർത്ഥമായി വീണ്ടും ജനിച്ചതായിരിക്കുന്ന ഏതൊരു ദൈവത്തിന്റെ മകനും മകൾക്കും കർത്താവ് ഏറ്റവും അടുത്തിരുന്ന ജീവിതത്തിന്റെ ഭൂതകാലത്തിലെ ചില സന്ദർഭങ്ങൾ, കാലങ്ങളെ കുറിച്ച് ഓർക്കുവാനുണ്ട്.
I've met a number of people who, when they were baptized in the Holy Spirit, they felt that they were in heaven.
എനിക്ക് പലരെയും അറിയാം. അവർ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച നാളുകളിൽ അവരുടെ അനുഭവത്തെക്കുറിച്ച് പറയാറുള്ളത് അവർ മൂന്നാം സ്വർഗത്തിലെത്തിയതുപോലെ ഉള്ള സന്തോഷമായിരുന്നു.
And it's really like that. There's a radiance and a glory in their life.
അവരുടെ ജീവിതത്തിൽ ദൈവ തേജസ്സിന്റെ ഒരു നിറവ് അവരനുഭവിച്ചു. അവര് ആത്മാർത്ഥമായിട്ട് ദൈവ സാന്നിധ്യം അനുഭവിച്ചു.
But the sad thing is that most of them, you see them about even 5-6 months later, it's not the same.
എന്നാൽ അവർ മിക്കവരെ സമയത്തോളം ദീർഘനാളുകൾ വേണ്ട, 5-6 മാസങ്ങൾ കഴിയുമ്പോൾ അവർക്കുണ്ടായിരുന്ന പഴയതായിരിക്കുന്ന ആ ദൈവ സാന്നിധ്യത്തിന്റെ ബോധം നഷ്ടപ്പെട്ട് തേജസ്സിൽ കുറവുള്ളവരായിത്തീരുന്നു.
Is this all that there is, that we have a temporary experience of the glory and then it disappears?
താൽക്കാലികമായിരിക്കുന്ന ദൈവ തേജസ്സിന്റെ ഒരു അനുഭവം മാത്രം വല്ലപ്പോഴുമൊക്കെ ഉണ്ടായിരിക്കുക, ഇതേ ഉള്ളോ പുതിയ നിയമത്തിന്റെ കീഴിലുള്ളതായിരിക്കുന്ന ജീവിതത്തിൽ?
In the Old Testament they didn't have such an understanding of these things.
ഈ ആത്മീയമായ സത്യങ്ങളെക്കുറിച്ച് പഴയ നിയമകാലത്ത് ദൈവജനത്തിന് വേണ്ടവണ്ണം ഗ്രഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല.
Even a great person like Moses, the glory faded away from his life.
ദൈവത്തിന്റെ വലിയ മനുഷ്യനായിരുന്ന മോശയെ സംബന്ധിച്ചിടത്തോളം നാം ചിന്തിച്ചതുപോലെ തന്റെ മുഖത്ത് ദൈവ സാന്നിധ്യത്തിന്റെ ഫലമായി പ്രകാശിച്ച് ആ പ്രകാശം കുറഞ്ഞു വന്നതായി നാം കാണുന്നു.
We see that the will of God in the new covenant is that the glory will be greater.
എന്നാൽ പുതിയ ഉടമ്പടിയുടെ കീഴിലായിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവഹിതം നാളിൽ കഴിയുന്തോറും ദൈവത്തിന്റെ തേജസ് വർദ്ധിച്ചു വരണമെന്നുള്ളതാണ്.
It is God's will. I want to say to you, all of you, in the name of Jesus, that it is God's will that the glory in your life should be more next year than it is this year.
നിങ്ങളെ എല്ലാവരോടും യേശുവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം നിങ്ങളുടെ ജീവിതം ദൈവത്തിന്റെ തേജസ്സിനാൽ അധികം നിറഞ്ഞതായി തീരണം. അതാണ് ദൈവഹിതം.
And still more the year later.
വരുന്ന വർഷങ്ങളിലെ, കാലങ്ങളിലെ ആ തേജസ് വർദ്ധിച്ചു വരണം. അതാണ് കർത്താവിന്റെ.
That your love for your wife and husband is going to be greater in the days to come.
നിങ്ങളുടെ ഭർത്താവിനോടോ ഭാര്യയോടുള്ളതായിരിക്കുന്ന സ്നേഹം, കൂട്ടായ്മ, അത് വരുന്ന ദിവസങ്ങളിൽ അത് വർദ്ധിച്ച് വരും.
Glory in your home and in your church is going to be greater in the days to come.
നിങ്ങളുടെ ഭവനങ്ങളിൽ, നിങ്ങളുടെ സഭകളിലുള്ളതായിരിക്കുന്ന ദൈവ തേജസ്സിന്റെ അനുഭവം വർദ്ധിച്ച അളവിലായിരിക്കും.
We need to understand why the glory disappears.
എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഈ ദൈവ തേജസ് അപ്രത്യക്ഷമാകുന്നത്?
And as I've seen it, it's mainly due only to one reason.
എനിക്ക് മനസ്സിലായിട്ടുള്ളത്തോളം പ്രധാനമായും ഒരു കാരണം കൊണ്ടാണ് കർത്താവിന്റെ തേജസ് മങ്ങിപ്പോകുന്നത്.
That we become puffed up with the experience of God's glory.
ദൈവത്തിന്റെ തേജസ് ഒരു ചെറിയ അളവിൽ അനുഭവിക്കുമ്പോൾ വേഗത്തിൽ നമ്മുടെ മനസ്സ് തീർത്തു പോകുന്നതുകൊണ്ടാണ്, നിഗളിക്കുന്നതുകൊണ്ടാണ്.
I have often said this, that the easiest thing for God to do is to bless a man.
ഞാന് കൂടെ കൂടെ പറയാറുണ്ട്, ദൈവത്തിനൊരു മനുഷ്യനെ സംബന്ധിച്ചോളം ചെയ്യാവുന്ന ഏറ്റവും എളുപ്പമായ കാര്യം അവനെ അവളെ അനുഗ്രഹിക്കുക എന്നുള്ളതാണ്.
And the most difficult thing for God to do is to keep that man humble after he has blessed him.
ദൈവത്തിന് അനുഗ്രഹിക്കുന്നത് ഇത്രയും എളുപ്പമായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന് ഏറ്റവും ദുഷ്കരമായ ബുദ്ധിമുട്ടുള്ളതായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അനുഗ്രഹിച്ചതിന് ശേഷം ആ അനുഗ്രഹ നിറവിൽ അവൻ തുടർന്നുമായിരിക്കുന്ന അവസ്ഥയിൽ അവനെ നിലനിർത്തുക ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
I remember a very godly man saying this once.
ദൈവഭക്തനായിരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു.
He said, I was listening to a young brother sharing a very anointed word in a meeting.
സഭയുടെ ഒരു മീറ്റിംഗിൽ ചെറുപ്പക്കാരനായ ഒരു സഹോദരൻ പരിശുദ്ധാത്മ അഭിഷേകത്തിൽ ദൈവവചനം സംസാരിക്കുന്നത് ഞാൻ കേട്ടു.
It was so good. It was like the whole congregation being lifted up in the spirit.
ആ ദൈവവചനത്തിന്റെ കേൾവി അത്ര അനുഗ്രഹീതമായിരുന്നു. സഭ ഒന്നടങ്കം ദൈവിക സാന്നിധ്യത്തിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു അനുഭവമായിരുന്നു.
At one point somebody in the congregation said, "Hallelujah."
എന്നാൽ താൻ ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പ്രത്യേക സമയമെത്തിയപ്പോൾ സഭയിലെ ആരോ ഒരാള് ലഭിച്ച ഉള്ളിലെ ഉത്സാഹം കൊണ്ട് ഹാലലുയ എന്ന് ഉച്ചത്തിൽ പറയാനിടയായി.
And this brother said, immediately I could see what he was sharing started going down.
ദൈവഭക്തനായിരിക്കുന്ന ഈ മനുഷ്യൻ താൻ ശ്രദ്ധിച്ച കാര്യം പറയുകയാണ്. ഈ ചെറുപ്പക്കാരന് തുടർന്നുള്ള ചില മിനിറ്റുകള് ദൈവവചനം സംസാരിച്ചപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ദൈവത്തിന്റെ അഭിഷേകം, ദൈവത്തിന്റെ തേജസ് അത് പിന്നെ കുറഞ്ഞ് താഴോട്ട് പോകുന്നതായി കണ്ടു എന്ന് പറഞ്ഞു.
What happened?
എന്താണ് അവിടെ സംഭവിച്ചത്?
It must be only one thing. He suddenly got puffed up that some godly brother sitting there appreciated what I said.
Hallelujah പറഞ്ഞത് ദൈവഭക്തിയുള്ളതായിരിക്കുന്ന ഒരു സഹോദരനായിരുന്നു. ആ കേൾവിയിൽ തന്നെ അവന്റെ ഹൃദയം നിഗളിച്ചു. ആ നിഗളത്തിന്റെ ഫലമായി അവന് ദൈവകൃപ നഷ്ടപ്പെട്ടു. അതായിരുന്നു കാരണം.
You see, it didn't take long for Lucifer, the head of the angels, to become a devil.
സ്വർഗത്തിലെ ദൂതസഞ്ചയത്തിന്റെ തലവനായിരുന്ന ലൂസിഫറിന് പിശാചായി തീരുവാൻ അധിക നാളൊന്നും വേണ്ടി വന്നില്ല.
He had the maximum glory of any created being at that time.
അതുവരെയുള്ളതായിരിക്കുന്ന ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഏറ്റവും അധികം മഹത്വം കൈയാളിയിരുന്നവനായിരുന്നു ലൂസിഫർ.
ഇൻ എ സിംഗിൾ മോമെന്റ് ഹി ബിക്കെയിം ദ പ്രിൻസ് ഓഫ് ഡാർക്നെസ്.
പ്രകാശ ദൂതനായിരുന്ന ലൂസിഫർ ഒരു നിമിഷം കൊണ്ട് അന്ധകാരത്തിന്റെ അധിപതിയായി മാറുകയായിരുന്നു.
These things are written in the scriptures for our instruction.
ദൈവവചനത്തിൽ ഈ ചരിത്രങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് നമ്മുടെ പാഠത്തിന് വേണ്ടിയാണ്.
You know, I see the example of Jesus.
യേശുവിന്റെ ദൃഷ്ടാന്തം ഞാൻ ഇങ്ങനെയാണ് കാണുന്നത്.
ലൂക്കോസിന്റെ
സുവിശേഷം അഞ്ചാം അധ്യായം ശ്രദ്ധിക്കുക.
റിമെമ്പർ, ഹി വാസ് എ മാൻ ലൈക്ക് അസ്.
നമ്മെ പോലെ ഒരു മനുഷ്യനായിട്ടാണ് ഭൂമിയിൽ യേശു ജീവിച്ചത്.
ഹി ഹാഡ് വോളണ്ടറിലി ഗിവൻ അപ്പ് ഓൾ ദ പവേഴ്സ് ഹി ഹാഡ് ആസ് ഗോഡ്.
തന്റെ ദൈവികമായിരിക്കുന്ന എല്ലാ ശക്തിയും അധികാരവും മനഃപൂർവമായി സ്വയമേ വേണ്ടാന്ന് വെച്ച് ഭൂമിയിലേക്ക് വന്നു.
ഓൺലി സോ ദാറ്റ് ഹി കുഡ് ബി ആൻ എക്സാമ്പിൾ ഫോർ us.
നമുക്ക് പരിപൂർണമായ നിലയിൽ ഒരു മാതൃകയായിരിക്കേണ്ടതിനാണ് യേശു അങ്ങനെ തന്നെത്താൻ ഒഴിച്ച് ഭൂമിയിൽ മനുഷ്യവേഷമെടുത്തത്.
ആൻഡ് വി റീഡ് ഹിയർ ഇൻ വേഴ്സ് 15.
പതിനഞ്ചാം വാക്യത്തിൽ ലൂക്കോസ് 5:15 നാം എന്താണ് വായിക്കുന്നത്?
ദി ന്യൂസ് അബൌട്ട് ഹിം വാസ് സ്പ്രെഡിംഗ് ഫർദർ ആൻഡ് ഫർദർ.
എന്നാൽ അവനെക്കുറിച്ചുള്ള വർത്തമാനം അധികം പരന്നു.
വെൻ യു റീഡ് ദാറ്റ് put yourself in that place.
യേശുവിനെ കുറിച്ചാണ് ഇവിടെ നാം വായിച്ചത്. നിങ്ങൾ ഇത് വായിക്കുമ്പോൾ യേശുവിന്റെ സ്ഥാനത്ത് നിങ്ങളെക്കുറിച്ചുള്ള വർത്തമാനമാണ് പരന്നത് എന്ന് വായിക്കുക.
About you, about your godliness and your ministry spreading further and further and further.
നിങ്ങളെക്കുറിച്ചുള്ള വാർത്ത, നിങ്ങളുടെ ദൈവഭക്തിയെക്കുറിച്ച്, നിങ്ങളുടെ ശുശ്രൂഷയെക്കുറിച്ച്, അതിനെക്കുറിച്ചുള്ള വൃത്താന്തം വളരെ 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 പരക്കുന്ന ഒരു സന്ദർഭം.
Maybe the news about what a godly home you have or whatever it is.
എത്ര ദൈവഭക്തിയുള്ള മാതൃകയുള്ള ഒരു കുടുംബമാണ് നിങ്ങളുടേത്, അതിനെക്കുറിച്ചുള്ള വൃത്താന്തമായിരിക്കാം അനേക ഇടങ്ങളിൽ പരക്കുന്നത്.
And great multitudes were gathering to hear him.
വളരെ പുരുഷാരം അവന്റെ വചനങ്ങൾ കേൾക്കേണ്ടതിന് അവനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന
സമയം,
അവരുടെ വ്യാധികൾക്ക് രോഗങ്ങൾക്ക് സൗഖ്യം ലഭിക്കുവാൻ യേശുവിന്റെ അടുക്കൽ വന്നുകൊണ്ടിരുന്ന സന്ദർഭം, യേശു ആ സന്ദർഭത്തിൽ എന്താണ് ചെയ്തത്?
He would often slip away into the wilderness and pray.
അവനോ നിർജ്ജന ദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. യേശുവിന്റെ പ്രതികരണം ഇതായിരുന്നു.
And so the glory never left him.
അതുകൊണ്ടാണ് ദൈവപുത്രന്റെ മേലുണ്ടായിരുന്ന ദൈവത്തിന്റെ തേജസ് മഹത്വം അല്പം പോലും കുറഞ്ഞു പോകാഞ്ഞത്.
He went back to his father.
ഈ തരത്തിലുള്ള വളരെ അധികം പ്രശംസനീയമായ വൃത്താന്തം അവനെക്കുറിച്ച് പരക്കുമ്പോഴും പിതാവിന്റെ അടുക്കിലേക്ക് കൂടെ കൂടെ മടങ്ങിപ്പോകുന്ന പുത്രൻ, പിതാവിന്റെ സന്നിധിയിൽ അവന് പറയാനുള്ളത് എന്താണ്? പിതാവേ, ഞാൻ ഒഴിഞ്ഞവനാണ്, എന്നെ കൊണ്ട് തന്നെ ഒന്നും കഴിയുകയില്ല.
ഐ വാണ്ട് യു ടു ബി എവറിതിങ്.
അവിടുന്ന് തന്നെ എന്റെ ജീവിതത്തിൽ സർവസ്വമായിരിക്കണം.
യു ഡു ദാറ്റ് ബ്രദർ ആൻഡ് സിസ്റ്റർ, ദ ഗ്ലോറി വിൽ നെവർ ഡിപ്പാർട്ട് ഫ്രം യുവർ ലൈഫ്.
സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിലും തുടർമാനമായി ഈ ഏറ്റുപറച്ചിൽ നീ നടത്തിക്കൊണ്ടിരിക്കുക. നിന്നെക്കുറിച്ച് അല്പമെങ്കിലും ആളുകൾ അറിഞ്ഞു തുടങ്ങുമ്പോൾ നീ പിതാവിന്റെ സന്നിധിയിലേക്ക് നീ വാങ്ങിപ്പോവുക. തേജസ് ഒരിക്കലും കുറഞ്ഞു പോകുകയില്ല.
And of course the result of that was in verse 17, even greater power came forth thereafter.
യേശുവിന്റെ മനോഭാവത്തിന്റെ ഫലം എന്തായിരുന്നു? 17-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവനോടുകൂടെ ഇരുന്ന് വലിയ കാര്യങ്ങൾ തുടർന്ന് അവനിലൂടെ നടക്കുവാനിടയായി.
It'll always be like that.
എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ് ക്രിസ്തീയ ചരിത്രത്തിൽ കണ്ടിട്ടുള്ളത്.
How many of you are satisfied with your Christian life and your experience so far?
ഇതുവരെയുമുള്ളതായിരിക്കുന്ന നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചും നിങ്ങളുടെ ക്രിസ്തീയ അനുഭവങ്ങളെക്കുറിച്ചും നിങ്ങളിൽ എത്ര പേർ തൃപ്തരാണ്?
I am not.
ഞാൻ ഇതുവരെയുള്ള അനുഭവങ്ങളെക്കുറിച്ച് തൃപ്തനല്ല എന്ന് ഞാൻ പറയുന്നു.
I am not satisfied with my knowledge of the scriptures.
ദൈവവചനത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന എന്റെ അറിവിനെക്കുറിച്ച് ഞാൻ തൃപ്തിപ്പെടുന്നില്ല.
I am not at all satisfied with my knowledge of God.
ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ആ വിഷയത്തിൽ എനിക്കുള്ള അളവിനെക്കുറിച്ച് ഞാൻ തൃപ്തനല്ല.
I am not at all satisfied with my experiences with God.
ദൈവത്തോടുള്ളതായിരിക്കുന്ന എന്റെ അനുഭവങ്ങൾ, എന്റെ ദൈവാനുഭവങ്ങളെ കുറിച്ച് ഞാൻ തൃപ്തനല്ല.
I'm not at all satisfied with my ministry.
എന്റെ ശുശ്രൂഷയെക്കുറിച്ചും ഞാൻ തൃപ്തനല്ല.
I'm not at all satisfied with my preaching.
എന്റെ പ്രസംഗത്തെക്കുറിച്ച് ഞാൻ തൃപ്തിയുള്ളവനല്ല.
I say, Lord, it has to be greater than this.
എനിക്ക് തുടർച്ചയായി പറയുവാനുള്ളത് ഒരേ ഒരു കാര്യമാണ്, കർത്താവേ, ഇപ്പോഴുള്ള അവസ്ഥ എന്താണെങ്കിലും അതിനേക്കാൾ മെച്ചമായിരിക്കുന്ന ഒന്നുണ്ട്, അത്
സാധ്യമാണ്.
എന്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ദുരിച്ചിട്ടുള്ളതിനേക്കാളും വർദ്ധിച്ച അളവിലുള്ളതായിരിക്കുന്ന ഒരു ദൈവ തേജസ് ഇനിയും എന്റെ മുൻപിലുണ്ട്.
ഇംഗ്ലീഷിലുള്ളതായിരിക്കുന്ന
ഒരു ഗീതത്തിന്റെ ഒരു വരിയുടെ ആശയം ഇതാണ്, ഉയരത്തിലേക്കുള്ള വഴിയെ ഞാൻ മുന്നേറി ആഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
My heart has no desire to stay where all these other believers are staying.
ലോകത്തിലുള്ള എന്റെ ഇതര സഹവിശ്വാസികൾ പാർക്കുന്ന ഈ താണതലത്തിൽ തുടരുവാൻ എന്റെ ഹൃദയത്തിൽ അശേഷം വാഞ്ചയില്ല.
I've heard the words of some saints who are living on higher ground.
ദൈവത്തോടുകൂടി ഉന്നത തലങ്ങളിൽ, ആത്മീയ തലങ്ങളിൽ ജീവിക്കുന്ന ചിലരുടെ വാക്കുകൾ എനിക്ക് കേൾക്കുവാൻ കഴിയുന്നു.
My heart longs to be there.
എന്റെ ഹൃദയം തുടിക്കുന്നത് അവരോടൊപ്പം ആത്മീകമായ ഉന്നതികളിൽ നടക്കുവാൻ.
God is a rewarder of those who diligently seek him.
ശുഷ്കാന്തിയോടുകൂടി മനസ്സ് വെച്ച് തന്നെ അന്വേഷിക്കുന്നവർക്ക് തക്കതായ പ്രതിഫലം കൊടുക്കുന്നവനാണ് ദൈവം.
You are satisfied with what you have experienced so far. You will be the same or less than that in the days to come.
ഇതുവരെ നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ തൃപ്തരായി കഴിയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളർച്ച ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, വരുന്ന നാളുകളിൽ നിങ്ങൾ കീഴോട്ടുള്ള പാതയിലാകുവാനാണ് സാധ്യത.
I believe for myself that at every point I will say the glory that's going to come is greater than I've experienced even now.
ജീവിതത്തിന്റെ ഏത് മേഖലയിലാണെങ്കിലും ഏത് സന്ദർഭത്തിലാണെങ്കിലും വരുവാനുള്ള തേജസ്, പിൽക്കാലത്തെ ആലയത്തിന്റെ മഹത്വം ഇന്നുള്ളതിനേക്കാൾ അധികമായിരിക്കുമെന്ന് പ്രത്യാശയോടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
The glory of this house later is going to be greater than now.
യാലയത്തിന്റെ പിന്നത്തെ മഹത്വം മുമ്പത്തതിനേക്കാളും വലിയതായിരിക്കും എന്ന പ്രത്യാശയോടെ.
Constantly, it's not just once.
അതെപ്പോഴെങ്കിലും വല്ലപ്പോഴും പറയുന്ന ഒരു പ്രത്യാശയുടെ വാക്കല്ല, നിരന്തരമായിട്ട് എനിക്ക് ദൈവസന്നിധിയിൽ അത് പറയുവാൻ കഴിയും.
There's a verse in Isaiah 42.
യെശയ്യാവിന്റെ പുസ്തകം 42-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്.
First one.
ഒന്നാം വാക്യം.
It says here, "Behold my servant whom I uphold."
ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ.
And behold means, in English it means, look carefully at my servant.
കണ്ടാലും ഇതാ ഇംഗ്ലീഷിൽ അതിന്റെ അർത്ഥം അതാണ്, ശ്രദ്ധിച്ചു നോക്കുക ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ.
Look carefully at my servant. Look how Jesus lived on earth.
ദൈവത്തിന് നമ്മോട് പറയാനുള്ളത് എന്നാണ്, എന്റെ പുത്രനായിരിക്കുന്ന യേശു എന്റെ ദാസനായവനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക.
That's what we need to do.
നമുക്ക് ആവശ്യമായിരിക്കും കർത്താവിന്റെ ദാസനായിട്ട് യേശു ജീവിച്ചത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക.
I upheld him.
എന്റെ കരങ്ങളാണ് ഭൂമിയിലെ നാളുകളിൽ എന്റെ പുത്രനെ താങ്ങി.
My soul delights in him.
എന്റെ ഉള്ളം അവനിൽ
സാധിക്കുന്നു. My spirit upon him.
എന്റെ വൃതനാണവൻ, ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വെച്ചിരിക്കുന്നു.
And the glory never departed. It went greater and greater and greater.
അവന്റെ ജീവിതത്തിൽ എന്റെ മഹത്വം കുറഞ്ഞു കുറഞ്ഞു പോകുകയാണ് ചെയ്തത്. നാളിൽ കഴിയുന്തോറും അത് വർദ്ധിച്ചു വരികയാണ്.
There was only one secret of Jesus' life.
യേശുവിന്റെ ജീവിതത്തിന്റെ രഹസ്യം ഒറ്റ വാചകത്തിൽ പറയാം.
Always humbled himself.
എല്ലായ്പ്പോഴും തന്നെ തന്നെ വിനയപ്പെടുത്തിയിരുന്നവനായിരുന്നു യേശു.
He would never be offended with anything that anybody said.
ആരെ എന്തു പറഞ്ഞാലും അതിലൊന്നും ഇടറിപ്പോകാത്തവനായിരുന്നു യേശു.
You know, I love that wonderful passage where it says in Matthew chapter 12.
മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ കാണുന്നതായിരിക്കുന്ന ഒരു ഭാഗം എനിക്ക് വളരെ താല്പര്യമാണ്.
And I'm sure you've heard me speak on this before.
ഇതിനെക്കുറിച്ച് മുൻപ് പലതവണ ഞാൻ സംസാരിച്ചിട്ടുള്ളത് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ട്.
I never get tired of looking at Jesus here.
ഇവിടെ കാണുന്ന കാര്യം വീണ്ടും 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 നോക്കുന്നതിൽ എനിക്ക് അല്പം പോലും മടുപ്പില്ല.
Says in Matthew 12 verse 24, the Pharisees said that this man casts out demons by Beelzebul.
മത്തായി 12:24 കാണുന്നത് പരീശന്മാർ അത് കേട്ടിട്ട് ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞു. യേശു ആ വാക്കുകൾ കേട്ടപ്പോൾ കോപിഷ്ഠനായില്ല.
He said to them in verse 32.
32-ാം വാക്യത്തിൽ അവരോട് കർത്താവ് പറഞ്ഞത് എന്താണ്?
He has spoken a word against the Son of Man, it's forgiven.
ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ, തന്നെ കുറിച്ചാണ് പറയുന്നത്, മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും.
I asked the Lord once, Lord, what is the meaning of Son of Man?
ഞാൻ കർത്താവിനോട് ഒരിക്കൽ ചോദിച്ചു, മനുഷ്യപുത്രൻ എന്നിവിടെ എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം എന്താണ്?
He said, it just means I'm an ordinary man.
അതിന്റെ അർത്ഥം ഇതുകൂടിയാണ്, അവൻ ദൈവപുത്രനായിരിക്കെ തന്നെ വിശേഷിപ്പിച്ചത് മനുഷ്യപുത്രൻ എന്നാണ്. അവൻ ഒരു സാധാരണ നമ്മെപ്പോലെ ഒരു മനുഷ്യനായിരുന്നു.
He walked on earth saying, I'm an ordinary man.
ഭൂമിയിൽ നടന്ന നാളൊക്കെയും യേശുവിന്റെ ആത്മാവിന്റെ ഏറ്റുപറച്ചിൽ ഇതായിരുന്നു, ഞാനൊരു സാധാരണ മനുഷ്യനാണ്.
Have you called me Prince of Devils?
ആ നിലയിൽ സാധാരണ മനുഷ്യനായി എന്നെ നിങ്ങൾ ഭൂതങ്ങളുടെ തലവൻ എന്ന് വിളിച്ചോ?
I am an ordinary man. You are forgiven.
ഞാനൊരു സാധാരണ മനുഷ്യനാണ്.
I am not a big man.
നിങ്ങളോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, ഞാനൊരു വലിയ മനുഷ്യനല്ല.
I am an ordinary man.
ഞാനൊരു സാധാരണക്കാരനാണ്.
And the Lord said to me from there.
ആ ഭാഗത്ത് കർത്താവ് എന്നോട് സംസാരിച്ച കാര്യം ഇതാണ്.
Be an ordinary man all your life.
നിന്റെ ജീവിതകാലം മുഴുവനും ഒരു സാധാരണക്കാരനായിരിക്കുവാൻ തീരുമാനിക്കുക.
Always an ordinary man.
എല്ലായ്പ്പോഴും സാധാരണ മനുഷ്യനായി മാത്രം തുടരുക.
I want to ask you, my brother.
എന്റെ പ്രിയ സഹോദര, ഞാൻ നിന്നോട് ചോദിക്കട്ടെ.
Are you an ordinary man in your church?
നിന്റെ സഭയില് വർഷങ്ങൾ എത്രയാണ് എന്നുള്ളത് പരിഗണിക്കാതെ ഒരു സാധാരണ സഹോദരനായിരിക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ?
What about you, sister? Are you an ordinary woman?
പ്രിയപ്പെട്ട സഹോദരി, നീ സഭയിലെ ഒരു സാധാരണക്കാരിയായ സഹോദരിയാണോ?
Or do you want to present yourself as somebody special?
അതോ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ പ്രത്യേകതയുള്ള ഒരു സഹോദരനോ സഹോദരിയാണ് എന്നുള്ള ചിത്രം മറ്റുള്ളവർക്ക് നൽകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു?
One of the marks of an ordinary man is he never makes other people feel small in his presence.
ഒരു സാധാരണക്കാരനായ വ്യക്തിയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവൻ ഒരിക്കലും മറ്റൊരു വ്യക്തിയെ തന്റെ സാന്നിധ്യത്തിൽ കൊച്ചാക്കി കാണിക്കുവാൻ ഒരിക്കലും അവൻ ആഗ്രഹിക്കില്ല.
You go into the presence of a big man.
ഒരു വലിയ മനുഷ്യന്റെ അടുത്തേക്ക് നിങ്ങൾ പോയാൽ
You suddenly feel very small.
നിങ്ങൾക്ക് നിങ്ങൾ തന്നെ പെട്ടെന്ന് ചുരുങ്ങി ചെറുതാകുന്ന ഒരു ഒരു പ്രതീതി ഉണ്ടാകും.
Imagine if the Prime Minister came to your house.
ഇന്ത്യയുടെ പ്രധാനമന്ത്രി പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുവെന്ന് വിചാരിക്കാം.
Who am I? Such a big man has come.
ആ വലിയ മനുഷ്യന്റെ മുൻപാകെ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും ചെറിയവനായി നിങ്ങൾക്ക് തന്നെ തോന്നുന്നു.
ജീസസ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്.
എന്നാൽ യേശു അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു.
ഹി നെവർ മേഡ് എനിബഡി ഫീൽ സ്മാൾ ഇൻ ഹിസ് പ്രസൻസ്.
തന്റെ സാന്നിധ്യത്തിൽ ലോകത്തിലുള്ള ഒരു വ്യക്തിയും ചെറുതായിട്ട് അവർക്ക് തോന്നത്തക്ക ഒരു അനുഭവം ഉണ്ടായിട്ടില്ല.
വൺ ഓഫ് ദ ഗ്രേറ്റ് എക്സാമ്പിൾസ് ഫോർ ദാറ്റ് ടു മീ ഈസ് ദിസ്.
ഞാൻ ഈ പറയുന്നതിന്റെ ഏറ്റവും ശക്തമായിരിക്കുന്ന ഒരു ദൃഷ്ടാന്തം ഇതാണ്.
ഐ എം ജസ്റ്റ് ഒബേയിങ് ദാറ്റ് കമാൻഡ് ഇൻ ഐസായ 42. ലുക്ക് കെയർഫുള്ളി അറ്റ് മൈ സെർവന്റ്.
യെശയ്യാ 42 തുടക്കത്തിൽ നമ്മൾ വായിച്ച എന്റെ ദാസൻ, ഞാൻ താങ്ങുന്ന എന്റെ ദാസനെ ശ്രദ്ധിച്ചു നോക്കുക എന്നുള്ള കൽപ്പന ഇവിടെ ഞാൻ അനുസരിക്കുക മാത്രമാണ് ചെയ്യുന്നത്.
ബൈബിൾ സേസ് വെൻ ദ ഹോളി സ്പിരിറ്റ് ഈസ് കം, ജീസസ് സെഡ് ഹി വിൽ ടേക്ക് ഓഫ് ദ തിങ്സ് ഓഫ് മൈൻ ആൻഡ് ഷോ ഇറ്റ് ടു യു.
കർത്താവിന്റെ വചനത്തിൽ യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ എന്നിൽ നിന്നെടുത്ത് നിങ്ങളെ കാണിക്കും.
യു നോ, മോർ ദൻ സ്പീക്കിംഗ് ഇൻ ടങ്സ്, ഐ ഹാവ് വാണ്ടഡ് ദ ഹോളി സ്പിരിറ്റ് ടു ഷോ മീ ദ ഗ്ലോറി ഓഫ് ജീസസ് എവറി ഡേ.
അന്യഭാഷയിൽ സംസാരിക്കുന്ന കാര്യം ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങളെക്കാൾ എല്ലാ ദിവസവും എന്റെ ജീവിതത്തിൽ യേശുവിന്റെ ജീവിതത്തിലെ മഹത്വം പുതിയ അളവിൽ എന്നെ കാണിക്കണം, അതാണ് എന്റെ ആഗ്രഹം.
One of the things Jesus said, when he comes he will take up the things of mine and show it to you.
യേശു പറഞ്ഞ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്, സത്യത്തിന്റെ ആത്മാവ് കാര്യസ്ഥൻ വരുമ്പോൾ അവൻ എന്റെ ജീവിതത്തിൽ നിന്നും ഇതിനകത്ത് എഴുതിയിട്ടില്ലാത്ത, ആരും പറഞ്ഞിട്ടില്ലാത്ത മഹത്വത്തിന്റെ പുതിയ മേഖലകൾ നിങ്ങളെ കാണിക്കും.
The Pentecostal church would have been completely different if they had emphasized that ministry of the Holy Spirit instead of speaking in tongues.
എന്നിവരിൽ സംസാരിക്കുന്ന ആത്മവരത്തെ കുറിച്ച് വാദവരാതെ സംസാരിക്കുന്ന ഇടത്ത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശു പറഞ്ഞ ഈ ശുശ്രൂഷയ്ക്ക് പ്രാധാന്യവും ഊന്നലും കൊടുത്തിരുന്നെങ്കിൽ പെന്തക്കോസ്റ്റ് സമൂഹം ഇന്നത്തേതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി.
The Holy Spirit will take of the things of Jesus and show it to us.
ദൈവത്തിനായ യേശു ഭൂമിയിൽ ജീവിച്ച നാളുകളിലെ യേശുവിന്റെ ജീവിതത്തിന്റെ മഹത്വം പരിശുദ്ധാത്മാവ് എടുത്ത് നമ്മെ കാണിക്കുവാൻ നാം അനുവദിച്ചിരുന്നെങ്കിൽ.
Are you seeing those things?
അങ്ങനെയുള്ള യേശുവിന്റെ ജീവിതത്തിന്റെ മഹത്വം നിങ്ങൾ ദിവസങ്ങൾ കഴിയും തോറും കാണുന്നുണ്ടോ?
This is your birthright. Don't let the devil steal your birthright from you.
പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ജന്മാവകാശമാണ്. പിശാച്, നിങ്ങളുടെ ജന്മാവകാശം അപഹരിക്കുവാൻ നിങ്ങൾ അനുവദിക്കരുത്.
You don't have to be old. You can be a young person and you can say, Lord Jesus, I want to see your glory.
നിങ്ങൾ മുതിർന്ന ഒരു വ്യക്തിയായിരിക്കണമെന്ന് ആര് പറഞ്ഞു? നിങ്ങളൊരു ചെറുപ്പക്കാരനായിരിക്കാം, ചെറുപ്പക്കാരിയായിരിക്കാം. പരിശുദ്ധാത്മാവിന് യേശുവിനെ കുറിച്ചുള്ള പുത്തൻ വെളിപ്പാടുകൾ നിങ്ങൾക്ക് നൽകുവാൻ കഴിയും.
Notice this place.
ഈ പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക.
John 16.
യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം.
I'm sorry, Matthew 16 verse 21.
ക്ഷമിക്കണം, മത്തായി സുവിശേഷം 16-ാം അധ്യായം
verse 21.
21-ാം വാക്യം.
It says Jesus began to show his disciples how he is going to go to the cross.
യേശു ക്രൂശിലേക്ക് പോകുന്ന മാർഗത്തെക്കുറിച്ച് അന്ന് മുതൽ തന്റെ ശിഷ്യന്മാരോട് സംസാരിക്കാൻ തുടങ്ങി.
And this is the passage that blessed me.
എന്നെ അനുഗ്രഹിച്ചതായിരിക്കുന്ന വേദഭാഗം ഇതാണ്.
What do you get from verse 22?
22-ാം വാക്യത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊരു ഉൾക്കാഴ്ചയാണ്,
വെളിപ്പാടാണ്. ഇരുപത്തിരണ്ടാം
വാക്യം നിങ്ങൾ കണ്ടോ? പത്രോസ് യേശുവിനെ വേറിട്ട് കൊണ്ടുപോയി വിളിച്ചുകൊണ്ട് മാറ്റി നിർത്തിയത്, കർത്താവേ അതരുതേ, നിനക്ക് അങ്ങനെ ഭവിക്കരുതേ എന്ന് പറഞ്ഞെന്നല്ല, ശാസിച്ചു തുടങ്ങി.
ഐ റെഡ് ദിസ് ഫോർ മെനി ഇയേഴ്സ് ബിഫോർ വൺ ഡേ ദ ഹോളി സ്പിരിറ്റ് ഷോഡ് മീ ദ ഗ്ലോറി ഓഫ് ജീസസ്.
അനേക വർഷങ്ങൾ ഈ വേദഭാഗം ഇങ്ങനെ ഞാൻ വായിച്ചു വിടുമായിരുന്നു, ശ്രദ്ധയോടെ വായിച്ചിട്ട്. പക്ഷേ ഒരു ദിവസം മാത്രമാണ്, കുറെ വർഷങ്ങൾ കഴിഞ്ഞാണ് എനിക്ക് അതിനകത്ത് യേശുവിന്റെ മഹത്വം കാണാൻ കഴിഞ്ഞത്.
The glory was that Jesus made himself such an ordinary man that even Peter could rebuke him.
നിങ്ങൾക്ക് അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് ശ്രദ്ധിക്കാൻ കഴിയുമോ? പത്രോസിനെ പോലെയുള്ള ഒരു മുക്കുവനായ സാധാരണ ശിഷ്യന് യേശുവിനെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് വഴക്കു പറയാനായിട്ട് ഒരു പ്രയാസവും ഇല്ലായിരുന്നു.
Can you imagine somebody rebuking the Son of God?
ദൈവപുത്രൻ ഭൂമിയിലായിരിക്കുന്നു, അവനെ മാറ്റി നിർത്തി ശാസിക്കാനായിട്ട്, അവന് വഴക്കു പറയാനായിട്ട് പത്രോസിന് യാതൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല.
Do you think someone like Saddam Hussein or somebody anybody would try to rebuke him?
സദ്ദാം ഹുസൈനെ പോലെ ഇന്ന് ജീവിച്ചിരുന്നില്ല. അതുപോലെ ആരെങ്കിലും ഇപ്പോ നമ്മുടെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ അവനെ ഒരു കൂട്ടത്തിൽ നിന്ന് അങ്ങോട്ട് മാറ്റി പിടിച്ചു നിർത്തി ഇതുപോലെ ശാസിക്കാനായിട്ട് നമ്മളിൽ ആർക്ക് ധൈര്യം വരുന്നു? ഏത് മനുഷ്യന് ധൈര്യം വരും?
Do you think any priest would rebuke the Pope in the Roman Catholic Church?
റോമൻ കത്തോലിക്ക സഭയിലെ ഏറ്റവും സീനിയർ ആയിരിക്കുന്ന ഏതെങ്കിലും ഒരച്ഛൻ ചെന്നിട്ട് വത്തിക്കാനിലുള്ള പോപ്പിനെ തന്റെ സ്ഥാനത്ത് ചെന്നിട്ട് ശാസിക്കുമോ? അത് അസാധ്യമാണ്, ചിന്തിക്കാൻ പോലും.
Leave alone that, will an ordinary believer in a Pentecostal church rebuke his pastor?
ആ പോപ്പിന്റെയും അച്ഛന്റെയും കാര്യമൊക്കെ പോട്ടെ, ഒരു സാധാരണ പെന്തക്കോസ് സഭയിലെ ഒരു സാധാരണ വിശ്വാസി ആ സഭയിലെ സീനിയർ പാസ്റ്ററെ ഒന്ന് വഴക്ക് പറഞ്ഞ് നോക്ക്, അപ്പോഴറിയാം.
പീറ്റർ റിബ്യൂക്ഡ് ജീസസ്.
ഇവിടെ നാം വായിക്കുന്നത് പത്രോസ് യേശുവിനെ ശാസിച്ചെന്നാണ്.
ഐ സേ ലോർഡ് ജീസസ് മേക്ക് മീ ലൈക്ക് യു.
ഈ കാര്യത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവിന്റെ ഉള്ളിലൊരു വെളിപ്പാട് തന്നപ്പോൾ ഞാൻ അറിയാതെ പ്രാർത്ഥിച്ചുപോയി, കർത്താവേ എന്നെ അങ്ങേ പോലെ ആക്കണമേ.
Nobody will be frightened to tell anything to me.
എന്നോട് എന്തും എന്റെ മുഖത്ത് നോക്കി പറയുവാൻ, എന്നെ ശാസിക്കുവാൻ ആർക്കും ഒരു പേടി ഉണ്ടാകില്ല, ഉള്ളിലൊരു ഭയം ഉണ്ടാകില്ല, എന്നെ അങ്ങനെ ആക്കണം.
I don't want to be like a pastor. I want to be like Jesus.
എനിക്ക് ഒരു പാസ്റ്ററെ പോലെ, ഒരു പോപ്പിനെ പോലെ എനിക്ക് ആകണ്ട, എനിക്ക് യേശുവിനെ പോലെ ആയാൽ മതി.
He was a perfect person. There was nothing wrong with him.
യാതൊരുവനവും ഇല്ലാത്ത, പാപമില്ലാത്ത, പരിപൂർണനായിരിക്കുന്ന ദൈവപുത്രൻ, അവനെയാണ് പത്രോസ് ശാസിച്ചത്.
You and I, there are thousand things wrong with us.
എന്നിലും നിങ്ങളിലും തിരുത്തപ്പെടുവാൻ ആയിരക്കണക്കിന് കാര്യങ്ങളില്ലേ?
We get offended when somebody says something.
ആരെങ്കിലും നമ്മെ ഒന്ന് തിരുത്തുവാൻ ശ്രമിക്കുമ്പോൾ, ശാസിക്കുന്നത് പോട്ടെ, ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ നാം ഇടറിപ്പോകുന്നവരല്ലേ?
The father says, look carefully at my son.
സ്വർഗത്തിലെ പിതാവിന് പറയുവാനുള്ളത് എന്റെ ദാസനെ ശ്രദ്ധിച്ചു നോക്കുക.
He sent the Holy Spirit to show us what Jesus is like.
യേശു ഏത് വിധത്തിലുള്ള വ്യക്തിയായിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായി കാണിച്ചു തരാനാണ് പരിശുദ്ധാത്മാവിനെ ദൈവഭൂമിയിലേക്ക് അയച്ചത്.
I've lost so many years because I never started looking at Jesus like this from the time I was converted.
ഞാൻ വീണ്ടും പ്രാപിച്ച കാലം മുതൽ നിരവധി വർഷങ്ങൾ ഞാൻ പാഴാക്കി. കാരണം കർത്താവിനെ ഈ നിലയിലെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ കാണുന്ന ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് വെളിപ്പാടില്ലായിരുന്നു.
It's been so wonderful to see these things about Jesus in the Gospels.
സുവിശേഷങ്ങളിൽ യേശുവിനെ കുറിച്ച് അത്ഭുതകരമായ നിലയിൽ ഇതുപോലുള്ള വെളിപ്പാടുകൾ ലഭിക്കുക എന്നുള്ളത് എത്ര അനുഗ്രഹീതമായ കാര്യമാണ്.
I started reading this when I was 19 and I never saw these things.
19 വയസ്സുള്ള നന്നേ ചെറുപ്പമായിരുന്നപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നിരവധി തവണ ഞാൻ വായിക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ അന്നൊന്നും ഞാൻ അത് കണ്ടിരുന്നില്ല.
I want to say to all of you young people.
അതുകൊണ്ട് ചെറുപ്പക്കാരായ നിങ്ങൾ ഏവരോടും ഞാൻ പ്രത്യേകമായി പറയട്ടെ,
Listen to the voice of the Father.
പിതാവിന്റെ ശബ്ദത്തിന് ചെവി കൊടുക്കുക.
Look carefully at my son.
ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, അവനെ ശ്രദ്ധിച്ചു നോക്കുക.
See how I uphold him.
ഞാൻ എന്റെ കരങ്ങൾ കൊണ്ട് അവനെ താങ്ങി നിർത്തിയിരിക്കുന്നു, ശ്രദ്ധിക്കുക.
Open your being to the Holy Spirit so that he can show you the glory of Jesus.
നിങ്ങളുടെ മുഴുവൻ ആളത്വത്തെയും പരിശുദ്ധാത്മാവിനായി തുറന്നു കൊടുക്കുക. ദൈവപുത്രന്റെ മഹത്വം ആത്മാവ് നിന്നെ കാണിക്കും.
Full of grace and truth.
കൃപയും സത്യവും നിറഞ്ഞവനായ യേശു.
You know, I think of Nicodemus coming knocking at his door at night.
ഒരു രാത്രിയില് യേശു താമസിച്ചിരുന്ന സ്ഥലത്ത് വാതിക്കൽ വന്ന് മുട്ടിയ നിക്കോദിമോസിനെ ഞാൻ ഓർത്തു പോവുകയാണ്.
And I see the glory of Jesus there.
യേശുവിന്റെ മഹത്വം ഞാൻ അവിടെയും കാണുന്നു.
See, Jesus usually finished his ministry very late and probably midnight before he went home.
യേശുവിന്റെ പരിശുദ്ധോഷയെ കുറിച്ച് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചിത്രം എന്താണ്? മിക്ക ദിവസങ്ങളിലും സന്ധ്യയ്ക്ക് നമ്മൾ മീറ്റിംഗ് അവസാനിപ്പിക്കുമ്പോഴൊന്നും അവസാനിപ്പിക്കത്തില്ല. വളരെ ദീർഘരാത്രിയിൽ, ഒരുപക്ഷെ 12 മണി സമയത്തായിരിക്കും യേശു തന്റെ ശുശ്രൂഷ അവസാനിപ്പിച്ചൊന്ന് വിശ്രമിക്കാൻ പോകുന്നത്.
How many of you would go to some preacher's house at midnight after he's had a busy day?
വളരെ തിരക്കുള്ളതായിരിക്കുന്ന ഒരു ദിവസത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം ഒന്ന് വിശ്രമിക്കാനായിട്ട് കിടക്കുന്ന ഒരു സുവിശേഷ പ്രസംഗി ദൈവദാസന്റെ വീട്ടിൽ രാത്രി 12 മണി കഴിഞ്ഞ് വാതിക്കൽ ചെന്ന് കോളിംഗ് ബെല്ലടിക്കാൻ നമ്മൾ എത്ര പേര്
ധൈര്യപ്പെടുന്നു.
എന്നാൽ നിക്കോദിമോസ് അങ്ങനെ പോയെന്നാണ് എഴുതി.
യു നോ വൈ?
എന്തുകൊണ്ടാണ് അവൻ അത് ചെയ്തത്?
ബിക്കോസ് വി ഓൾ ഗിവ് എൻ ഇംപ്രഷൻ ടു അദർ പീപ്പിൾ ബൈ ദ വേ വി കണ്ടക്ട് ഔർസെൽവ്സ്.
നമ്മുടെ പെരുമാറ്റം കൊണ്ട്, നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ രീതി കൊണ്ട് മറ്റുള്ളവർക്ക് നാം ഒരു ധാരണ കൊടുക്കുന്നു.
നോ, യു ഹാവ്ന്റ് യു സീൻ ദിസ്? ദാറ്റ് ഇസ് വെരി ഈസി ടു ഗോ ആൻഡ് ടോക്ക് ടു സം പീപ്പിൾ ആൻഡ് with other people we a little hesitant to go and talk.
നമ്മുടെ തന്നെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലേ അത്? ചിലരോട് ഏത് സമയത്താണെങ്കിലും ചെന്ന് സംസാരിക്കുവാൻ നമ്മുടെ ഉള്ളിൽ ഒരു വലിയ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ മറ്റു ചിലരോട് അത് പകലാണെങ്കിലും നല്ല സമയമാണെങ്കിലും നമുക്ക് പോകാൻ ഒരു മടിയുണ്ട്.
And Jesus gave the impression to people, you can come and disturb me anytime.
യേശു തന്റെ മനോഭാവം കൊണ്ട്, വാക്കുകൊണ്ട്, പെരുമാറ്റം കൊണ്ട് മറ്റുള്ളവർക്ക് കൊടുത്ത ധാരണ ഇതാണ്: നിങ്ങളിൽ ആർക്കും ഏത് സമയത്തും വന്ന് എന്നെ ഉണർത്താം, എന്നോട് സംസാരിക്കാം.
I remember once when somebody from our church called us up at 2:30 in the morning.
നമ്മുടെ ഒരു പ്രാദേശിക സഭയിൽ ഉള്ളതായിരിക്കുന്ന ഒരു വ്യക്തി ഒരു ദിവസം രാത്രിയിൽ വെളുപ്പിനെ 2:30 ആയപ്പോൾ ഞങ്ങളെ വിളിച്ചു ഉണർത്തിയത് ഞാൻ ഓർക്കുന്നുണ്ട്.
And asked whether my wife can come and help in some medical way.
എന്റെ ഭാര്യയായ സഹോദരിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വൈദ്യശാസ്ത്രത്തിലെ ഒരു ഉപദേശത്തിനാണ്, ഒരു ഡോക്ടറുടെ അഡ്വൈസ് ചോദിക്കാനാണ് ഈ വെളുപ്പിനെ 2:30 വിളിച്ചത്.
I said, praise God, this is great.
ഈ 2:30 ഉറക്കത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞപ്പം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയായിരുന്നു. ഇത് അത്ഭുതകരമായ കാര്യമായിരിക്കുന്നല്ലോ.
When people call at odd times,
വളരെ വൈകിയുള്ള സമയത്തും ഇതുപോലെയുള്ള അനവസരത്തിലും ഒക്കെ ആളുകളെ വിളിക്കുമ്പോൾ, മുട്ടുമ്പോൾ,
that's how Jesus was. You know, he gave people the impression, I will never get upset if you call me.
യേശുവിന്റെ ജീവിതത്തിൽ അവൻ കൊടുത്ത, അവൻ മറ്റുള്ളവർക്ക് കൊടുത്തതായിരിക്കുന്ന ചിത്രം അത് തന്നെയായിരുന്നു. ഏത് സമയത്ത് ഏത് രീതിയിൽ നിങ്ങൾ എന്നെ വിളിച്ചാലും ഞാൻ അതുകൊണ്ട് ബുദ്ധിമുട്ടുകയില്ല.
You can have the glory too.
നിങ്ങൾക്കും യേശുവിന്റെ അതേ മഹത്വം നിങ്ങളുടേതാക്കുവാൻ കഴിയും.
You must be willing to pay a price.
എന്നാൽ അതിനൊരു വില കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാകണം.
For every ministry in the house of God, there's a price to pay.
ദൈവത്തിന്റെ ഭവനത്തിലെ ഓരോ ശുശ്രൂഷയ്ക്കും നമ്മുടെ ജീവിതം കൊണ്ട് നാം കൊടുക്കേണ്ട ഒരു വിലയുണ്ട്.
I see the glory of Jesus in another place.
മറ്റൊരിടത്ത് യേശുവിന്റെ മഹത്വം ഞാൻ കാണുന്നത് നിങ്ങളെ ചൂണ്ടിക്കാണിക്കാം.
Look carefully at my servant.
ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, അവനെ ശ്രദ്ധിക്കുക.
In Mark's Gospel chapter 3.
മർക്കോസിന്റെ സുവിശേഷം 3:00.
It says he came home.
യേശു ഭവനത്തിൽ വന്ന സന്ദർഭത്തെക്കുറിച്ചാണ് പറയുന്നത്.
And the multitude gathered again to such an extent that he could not even eat a meal.
യേശുവിനെ ഭക്ഷണം കഴിക്കുവാൻ പോലും കഴിയാത്ത നിലയിൽ, 2:00 ശ്രമിക്കണം, 2:00 തുടക്കത്തിൽ,
3:20
3:20 ഇരുപതാമത്തെ വാക്യമാണ്. അവൻ വീട്ടിൽ വന്നു, അവർക്ക് ഭക്ഷണം കഴിപ്പാൻ പോലും വഹിയാതവണ്ണം പുരുഷാരം പിന്നെയും തിങ്ങി കൂടി വന്നു.
Now, missing one meal is very common for all of us.
ഏതെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം നമുക്ക് കഴിക്കാൻ സമയം കിട്ടിയില്ല, തിരക്കുകൊണ്ട്, അത് സാധാരണയാണ്.
ബട്ട് ജീസസ് മിസ്ഡ് സോ മെനി മീൽസ് ഇൻ വേഴ്സ് 21 ദാറ്റ് ഹിസ് റിലേറ്റീവ്സ് തോട്ട് ഹീസ് ഗോൺ ഔട്ട് ഓഫ് ഹിസ് സെൻസസ്.
21 വാക്യം വായിച്ചാൽ നമുക്കത് മനസ്സിലാകും. അവന്റെ ചാർച്ചക്കാര് അത് കേട്ട് അവന് ബുദ്ധിപൂർവം ഉണ്ടെന്ന് പറഞ്ഞ ഒരു സന്ദർഭം എന്ന് പറഞ്ഞാലേ, വല്ലപ്പോഴും ഒരു നേരം ഭക്ഷണം കഴിക്കാതിരിക്കുന്നതല്ല, ഭക്ഷണം കഴിക്കാൻ പോലും അവൻ മറന്നുപോകുന്ന പോലെ.
See, he was so burden for needy humanity.
Avishathilirikkunna manushyare kurichu thante hrudayathil athra adhiyam bharam undayirunnu.
He was so not concerned about his own convenience.
Thante sondam sugasavirangale kurichu alpam polum chinda illadirunna yeshuvine nam kaanunnundu.
One man would come and see him, then another would come and see him, another would come and see him, and each person would think that they are the only one coming to see him.
കർത്താവിനെ കാണുവാനായി വ്യക്തിപരമായി അവനോട് സംസാരിക്കുവാൻ ഓരോരുത്തരും ഇങ്ങനെ മാറി 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 വന്നുകൊണ്ടിരിക്കുന്നു. വരുന്ന ഓരോരുത്തരും ചിന്തിക്കുന്നത് എന്താണ്, അവർ മാത്രമേ യേശുവിനെ കാണുന്നുള്ളൂ. ആ നിലയിലാണ് യേശു അവരോട്
പെരുമാറുന്നത്.
യേശുവിനെ എപ്പോഴുമുള്ള മനോഭാവം എന്താണ്, എന്റെ അടുക്കൽ വരുന്ന എത്രാമത്തെ ആളാണെന്നുള്ളത് നോക്കിയില്ല. ആവശ്യത്തിനുള്ള ഒരു സഹോദരനോ സഹോദരി ആയിരിക്കാം, ഞാൻ അവനെ സഹായിക്കണം.
I'm not talking about public preaching here. This is somebody coming to your house for some advice or
പരസ്യമായി ഇതുപോലെ നിന്ന് പ്രസംഗിക്കുന്ന കാര്യമല്ല. നിങ്ങളുടെ വീട്ടിലെ ഒരു വ്യക്തിപരമായ ഒരു ഉപദേശത്തിനോ ഒരു ചെറിയ സഹായത്തിനോ വരുന്ന വ്യക്തികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്.
Even the sisters can have a ministry here.
ഈ തരത്തിലുള്ള ഒരു ശുശ്രൂഷ സഹോദരിമാരെ നിങ്ങൾക്കും സാധ്യമാണ് നിങ്ങളുടെ ഭവനങ്ങളിൽ.
I mean, isn't it sad what we read in the question time where one sister says, I don't want to go to the sisters' meeting because they all they do is sit there and gossip about the weaknesses of others.
ഒരു ചോദ്യം ചോദ്യോത്തര സമയത്ത് നാം വായിച്ചു കേട്ടല്ലോ, സഹോദരിമാരുടെ പ്രാർത്ഥനാ യോഗമായി തുടങ്ങിയ യോഗത്തിൽ ഇപ്പോഴ് യേശുവിന് പറയുന്ന യോഗമായി മാറിയതുകൊണ്ട് അവിടെ പോകാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞത് കേട്ടത് വളരെ ദുഃഖം തോന്നി.
And think of that, if that is one of the new believers who has come to the church.
സഭയിൽ ഈ അടുത്തിടെ വന്നായിരിക്കുന്ന ഒരു സഹോദരിയാണ് ചോദ്യകർത്താവ് എന്ന് വരികിൽ എത്ര ദുഃഖകരമായിരിക്കുന്ന ഒരു അവസരമാണ്.
Who has heard that the CFC church has got a very high standard of holiness.
CFC സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധിയുടെ ഉന്നത നിലവാരമുള്ള സഭയാണെന്നൊക്കെ പറഞ്ഞു കേട്ട് വന്ന ഒരു സഹോദരിയാണെങ്കിൽ അവൾക്ക് വലിയ ഷോക്കായിരുന്നു.
Can you imagine how disappointed they'll be?
അങ്ങനെയുള്ളവരെ എത്രയധികം നിരാശയുള്ളവരായിത്തീരും, മടുപ്പുണ്ടാകും ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടായാൽ.
This is just the same like anybody else.
മറ്റാരെയും പോലെ അവിടെയുള്ള സഹോദരിമാരായിത്തീർന്നത് എത്ര ദുഃഖകരമാണ്.
But think if you can be like Jesus.
എന്നാൽ യേശുവിനെ പോലെ നിങ്ങൾക്കും ആയിത്തീരുവാൻ
കഴിയും. You are there to bless and help those who come to you.
നിങ്ങളുടെ അടുക്കൽ വരുന്നവരെ അനുഗ്രഹിക്കുവാനും അവരെ സഹായിക്കുവാനും എപ്പോഴും മനസ്സൊരുക്കമുള്ളവരായിരിക്കുക.
You miss a meal, what's there? You're not going to die if you miss a meal.
നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സമയത്തെ ഒരു ഭക്ഷണം വെടിയേണ്ടി വന്നാൽ നിങ്ങളുടെ ജീവിതം അതുകൊണ്ട് അവസാനിച്ചില്ല. മറ്റുള്ളവരുടെ നന്മയ്ക്കായി നിങ്ങൾ അത് സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നു.
Most of us eat so much that if you miss a few meals, you'll be healthier actually.
നമ്മൾ പലരും അമിത ഭക്ഷണം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്. ഒന്നോ രണ്ടോ സമയത്തെ ഭക്ഷണം വെടിഞ്ഞതുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല.
That's how Jesus was.
യേശുവിന്റെ ജീവിതം ഈ തരത്തിലുള്ളതായിരുന്നു.
People knew that.
മറ്റുള്ളവർക്ക് അറിയാമായിരുന്നു കർത്താവിന്റെ ഈ സ്വഭാവം.
Do people know that about you?
നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്കുള്ള ധാരണകൾ എന്താണ്? നിങ്ങളെക്കുറിച്ചുള്ള ശരിയായ അറിവ് മറ്റുള്ളവർക്കുണ്ടോ?
Here's another place where I see the glory of Jesus.
യേശുവിന്റെ മഹത്വം ദർശിപ്പാൻ കഴിയുന്ന മറ്റൊരു ഇടം കൂടെ ഞാൻ കാണിക്കാം.
Another place, it says in chapter 2, verse 1, he came home.
രണ്ടാമത്തെ അധ്യായത്തിൽ
കഫർനഹൂമിലെ
യേശു വന്നതിനെക്കുറിച്ച് ഒന്നാം വാക്യത്തിൽ വായിക്കുന്നു.
You know, Jesus lived in Nazareth for 30 years.
ആദ്യത്തെ 30 വർഷം നസ്രേത്തിലാണ് യേശു ജീവിച്ചതും തൊഴിൽ ചെയ്തതും.
He had four grown-up younger brothers.
യേശുവിന്റെ ഇളയ നാല് സഹോദരന്മാരുണ്ടായിരുന്നു. അവരൊക്കെ പ്രായപൂർത്തിയായി. കുറഞ്ഞത് രണ്ട് സഹോദരിമാരെങ്കിലും അവനുണ്ടായിരുന്നു.
And he did not want to stay in that house when all these people would come to see him. Why should I trouble them?
തന്റെ സഹോദരി സഹോദരന്മാർ ജീവിച്ചിരുന്നായിരിക്കുന്ന ആ കുടുംബ വീട്ടില് തന്റെ പരിശുശ്രൂഷ തുടങ്ങിയപ്പോൾ അവിടെ തുടർന്ന് താമസിച്ച് തന്റെ ശുശ്രൂഷയിൽ വരുന്ന ഒത്തിരി പേരുണ്ട്. മറ്റ് സഹോദരങ്ങളെ ബുദ്ധിമുട്ടിക്കുവാൻ യേശു ആഗ്രഹിച്ചില്ല.
So we read in Matthew 4:13.
മത്തായി സുവിശേഷം 4:13 ആ സമയത്ത് കർത്താവ് ചെയ്ത കാര്യത്തെക്കുറിച്ച് ഒരു സൂചന കിട്ടുന്നുണ്ട്.
I don't know whether you've noticed this.
നിങ്ങൾ മുൻപ് അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
Left Nazareth and came and settled down in Capernaum.
നസരത്ത് വിട്ട് സെബലൂന്റെ നത്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കഫർനഹൂമിൽ യേശു ചെന്ന് പാർത്തു എന്ന് നാം വായിക്കുന്നു.
He went and rented a house there, or I don't know whether he bought a house with what he had earned as a carpenter, and he set up a house there, a small one.
എനിക്ക് വ്യക്തമായി പറയാൻ കഴിയത്തില്ല അവിടെ ചെന്ന് വാടക വീട്ടിലാണോ താമസിച്ചത് അതോ താൻ അത്രയും നാള് മരപ്പണി ചെയ്തുണ്ടാക്കിയ ആ ചെറിയ സമ്പാദ്യം കൊണ്ട് ഒരു കൊച്ചു വീട് വാങ്ങിക്കുകയായിരുന്നോ. ഏതായാലും ശരി, യേശു കഫർനഹൂമിൽ പോയി താമസിക്കാൻ തുടങ്ങി.
He was thoughtful. He didn't want to disturb his relatives and all with all the people come to visit him. He said, I'd rather go and live somewhere else.
തന്റെ രക്തബന്ധത്തിലുള്ള സഹോദരങ്ങളെ ബന്ധുക്കളെ ഏതെങ്കിലും വിധത്തിൽ തന്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ബുദ്ധിമുട്ടിക്കുവാൻ അവിടെ നിന്ന് ആഗ്രഹിച്ചില്ല. അതുകൊണ്ടാണ് അവൻ നസരത്ത് വിട്ട് കഫർനഹൂമിലേക്ക് താമസം
മാറ്റി.
അതുകൊണ്ട് ആ തുടർന്നുള്ള 3.5 വർഷക്കാലം യേശുവിന്റെ ഭവനം കഫർനഹൂമിലായിരുന്നു. തന്റെ വീട്ടില് ചിലപ്പോഴൊക്കെ മീറ്റിംഗുകൾ ഉണ്ടായിരിക്കും.
ഹ്യൂജ് ക്രൗഡ്സ്. ഇറ്റ് സേസ് ഹിയർ ദേർ വാസ് സോ മെനി പീപ്പിൾ ഗാദർഡ് ടുഗദർ ഇൻ മാർക്ക് ചാപ്റ്റർ 2 ആൻഡ് വേഴ്സ് 2.
മർക്കോസ് 2:2 നാം കാണുന്നുണ്ട് കഫർനഹൂമിലേക്ക് യേശു ചെന്നു. അപ്പോഴത്തെ വീട്ടിലേക്കാണ് ചെന്നത്. അവിടെ ധാരാളം പേര്, നിൽക്കാൻ പോലും ഇടമില്ല.
സോ മച്ച് നോ റൂം ദേർ.
വാതിക്കൽ പോലും ഇടമില്ല. അതുകൊണ്ട് ആർക്കും വാതിൽ കൂടി അകത്ത് കയറാൻ കഴിയാത്ത ഒരു അവസ്ഥ.
That's why they brought the four people bringing this paralytic man.
ആ സമയത്താണ് മൂന്നാം വാക്യത്തിൽ കാണുന്ന പോലെ നാല് പേര് പക്ഷവാതക്കാരനായ ഒരാളെ ചുമന്നുകൊണ്ട് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുന്നത്.
They couldn't get in, so they went on top of the roof and remove all the tiles and lowered him from there.
വാതിൽക്കലെ ആള് തിങ്ങിക്കൂടി നിന്നുകൊണ്ട് വാതിലിലൂടെ യേശു ആയിരുന്ന അകത്തേക്ക് രോഗിയെ പക്ഷവാതക്കാരനെ കൊണ്ടുവരാൻ കഴിയാഞ്ഞുകൊണ്ട് നിങ്ങൾ ഓർക്കണം, ഇത് യേശുവിന്റെ തന്നെ വീടാകട്ടോ. അതിന്റെ മേൽക്കൂര പൊളിച്ച് അവര് രോഗിയെ യേശുവിന്റെ മുമ്പിൽ വെച്ചെന്നാണ് നമ്മൾ താഴെ വായിക്കുന്നത്.
I can imagine these four people discussing before they take the paralytic.
എങ്ങനെയാണെങ്കിലും പക്ഷവാതക്കാരനെ സൗഖ്യദായകന്റെ അടുക്കൽ എത്തിച്ചേ പറ്റുള്ളൂ. അപ്പൊ ഈ നാല് ചങ്ങാതിമാരും കൂടെ വിളി നിന്ന് ചർച്ച ചെയ്യുന്നത് എനിക്ക് ഭാവനയിൽ ഇങ്ങനെ
കാണാം.
അവർ കുറച്ചേരം അവിടെ നിന്ന് കാണും, എങ്ങനെ അകത്തൊന്ന് കയറും, ഇവനെ വല്ലാത്ത ഒരു അവസ്ഥയിലാണ്. അപ്പൊ ഒരാൾ പറയുകയാണ്, എനിക്ക് ഒരു ഐഡിയ, മേൽക്കൂര പൊളിച്ച് ഓടങ്ങ് ഇളക്കി മാറ്റാം ഇവനെ.
കൂട്ടുകാർ
പറഞ്ഞു കാണും, എന്റെ മണ്ടത്തിലാണ് നീ പറയുന്നത്, വല്ലവന്റെ വീടിന്റെ മേൽക്കൂര വിളിക്കാൻ.
He says, no, this is Jesus' house. He is not bothered with people breaking up the roof and all that.
ഈ ഐഡിയ പറഞ്ഞവനുണ്ടല്ലോ, അവൻ വിട്ടുകൊടുത്തില്ല. അവൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തറിയാം, ഇത് യേശുവിന്റെ വീടാണ്, അതിന്റെ മേൽക്കൂര വിളിച്ചാൽ അവനൊന്നും നമ്മോട് വഴക്കടിക്കില്ല.
He is more interested in healing a paralytic than whether his roof gets broken up or not.
സഹായം ആവശ്യമുള്ള ഒരു തളർവാദക്കാരനെ സൗഖ്യമാക്കുന്നതിനേക്കാണ് യേശു തന്റെ വീടിന്റെ ഭംഗി സൂക്ഷിക്കുന്നതിനേക്കാളും വില കൽപ്പിക്കുന്നതെന്ന് അവൻ അറിയാമായിരുന്നു.
I say, Lord, make me like Jesus.
ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാതെ ഞാൻ പറഞ്ഞു പോവുകയാണ്, കർത്താവ് എന്നെ അങ്ങേ പോലെ ആക്കണമേ.
Where people can see I am more interested in helping someone than in whether some child scribbles on the wall of my house or something.
മനോഹരമായി പെയിന്റ് ചെയ്തിരിക്കുന്ന എന്റെ വീടിന്റെ ഭിത്തിയില് സന്ദർശകന്റെ ഒരു കുഞ്ഞ് പെൻസിൽ കൊണ്ട് എന്തെങ്കിലും ഒന്ന് വരയ്ക്കുന്നത് നിസ്സാര കാര്യമാണ്. വരുന്ന വ്യക്തിക്ക് ഒരു സഹായം കിട്ടുമെങ്കിൽ അതാണ് യേശുവിന്റെ മനോഭാവം.
Somebody spoils my scooter or car or anything.
മറ്റാരെങ്കിലും ഉപയോഗിക്കുന്നതുകൊണ്ട് എന്റെ സ്കൂട്ടറിനോ കാറിനോ എന്തെങ്കിലും ചെറിയൊരു കേടുപാട് പറ്റിയാൽ അതിൽ മനസ്സും അടുത്തുപോകാതെ അവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് എനിക്കുണ്ടെങ്കിൽ എനിക്ക് യേശുവിന്റെ മനസ്സ്.
God gave us people to be loved and material things to be used to bless you.
പ്രിയപ്പെട്ടവരെ, ഈ സത്യം നാം അറിയാതെ പോകരുത്. ദൈവം നമുക്ക് വസ്തുവകൾ തന്നിരിക്കുന്നത് ഉപയോഗിക്കുവാനും മനുഷ്യരെ നൽകിയിരിക്കുന്നത് അവരെ സ്നേഹിക്കുവാനും.
We're not supposed to love things.
അതിന്റെ നേരെ തിരിച്ചാണ് ഇന്ന് സംഭവിക്കുന്നത്. വസ്തുക്കളെ സ്നേഹിക്കുകയും മനുഷ്യരെ ഉപയോഗിക്കുകയും ചെയ്യുന്ന മനോഭാവം.
We're supposed to love people.
മനുഷ്യരെ ഉപയോഗിക്കുവാനല്ല, അവരെ സ്നേഹിക്കുവാനാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്.
Recently I heard the testimony of one man.
ഈ അടുത്ത സമയത്ത് ഒരു മനുഷ്യന്റെ സാക്ഷ്യം എനിക്ക് കേൾക്കുവാനിടയായി.
It's in America, American man.
അമേരിക്കക്കാരനായിരിക്കുന്ന ഒരു വ്യക്തിയാണ്.
He says how he, when he was, he just finished college and got a job and he bought a new car.
തന്റെ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഒരു പുതിയ കാർ വാങ്ങിച്ച സമയത്തെക്കുറിച്ചാണ് അദ്ദേഹം അനുഭവം പറഞ്ഞത്.
He just got a job.
തനിക്കൊരു ജോലി കിട്ടി, ജീവിതത്തിൽ ആദ്യമായി ഒരു പുത്തൻ കാർ വാങ്ങിച്ച സമയം.
He went to his sister's house to take his sister's little children out for a ride in the car.
തന്റെ സഹോദരിയുടെ വീട്ടില് അവൻ ഈ കാറുമായി പോയി സഹോദരിയുടെ കുഞ്ഞുങ്ങളെ പുത്തൻ കാറിൽ കയറ്റി ഒരു സവാരി നടത്താൻ.
And so before they got into the car,
കാറിലോട്ട് ഈ കുഞ്ഞുങ്ങളുമായി അവർ കയറുന്നതിന് മുൻപേ
he opened a Coca-Cola tin.
അവന് ഒരു കൊക്കക്കോല ടിന്ന് പൊട്ടിച്ചു.
And poured it on the back seat of his car.
ആ കാറിന്റെ ബാക്കിലെ സീറ്റിൽ അങ്ങ് ഒഴിച്ചു.
Just to show them, I don't care for this new car.
ഈ പുതിയ കാറ് എനിക്ക് ഒരു അമൂല്യ സമ്പത്തൊന്നും അല്ല എന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു സന്ദേശം
കൊടുത്തു.
അതുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങള് ഈ കാറില് പുത്തൻ പുതുപുത്തൻ കാറിൽ യാത്ര ചെയ്യുന്ന ഉടനെ നിങ്ങൾ ശ്വാസം അടക്കി പിടിച്ചൊന്നും ഇരിക്കേണ്ട കാര്യമില്ല, കാറിന് കേടുവരുമെന്നൊന്നും പേടിക്കേണ്ട. ഈ സന്ദേശമാണ് ഈ ചെറുപ്പക്കാരൻ അവർക്ക് നൽകിയത്. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെല്ലാം വണ്ടിക്ക് അവർക്ക് ദീർഘമായിരിക്കുന്ന ഒരു യാത്രയ്ക്കാണ്
കൊണ്ടുപോയത്.
അവര് തിരിച്ച് വരുന്ന വഴിയിൽ
അഞ്ച്
വയസ്സുകാരനായ ഒരു കുഞ്ഞ് ദീർഘയാത്ര ചെയ്തുകൊണ്ട് അവനാകപ്പാടെ ബുദ്ധിമുട്ടുണ്ടായി. ഈ പുതിയ കാറിന്റെ പുതിയ സീറ്റിൽ മുഴുവൻ അവൻ ഛർദ്ദിച്ചു. എന്നാൽ ഈ ചെറുപ്പക്കാരനോ ആ കുഞ്ഞിനോ ഒരു ബുദ്ധിമുട്ട് അതിനകത്ത് തോന്നിയില്ല. യാത്ര തുടങ്ങുന്നതിന് തന്നെ അവന്റെ അങ്കിള് അത് പ്രദർശിപ്പിച്ച് കാണിച്ചു, ഈ കാർ അവന് ദൈവമല്ല എന്നുള്ളത്. അതുകൊണ്ട് ഛർദ്ദിച്ചിട്ടും കുഞ്ഞിന് മനഃപ്രയാസമൊന്നും ഉണ്ടായില്ല.
He said, this man,
ഈ ചെറുപ്പക്കാരൻ പറയുകയായിരുന്നു,
He said, I'm so happy that I could put the mind of a 5-year-old child at ease.
അഞ്ച് വയസ്സുകാരനായിരിക്കുന്ന ഒരു കുഞ്ഞിന്റെ മനസ്സിനെ സ്വസ്ഥതയിലാക്കാൻ കഴിഞ്ഞെന്നുള്ളത് എത്ര
ഭാഗ്യമാണ്.
അങ്ങനെ പുതിയ കാറിന്റെ സീറ്റ് നശിപ്പിച്ചല്ലോ എന്നുള്ളതായിരിക്കുന്ന കുറ്റബോധത്തില് ഒരു അഞ്ചു വയസ്സുകാരനെ തള്ളിവിടാതെ ഇരിക്കാൻ കഴിഞ്ഞത് എത്ര വലിയ അനുഗ്രഹമാണെന്നാണ് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞത്.
That is Christianity.
അതാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥ ക്രിസ്ത്യാനിറ്റി.
See, that man had seen something of Jesus.
ആ ചെറുപ്പക്കാരൻ, അവന് പ്രായം കുറവാണെങ്കിലും യേശുവിന്റെ മഹത്വം അല്പമെങ്കിലും ദർശിച്ചവനായിരുന്നു.
It's very practical.
തികച്ചും പ്രായോഗികമായിരിക്കുന്ന മനോഭാവമാണ്.
Do you really want a greater glory in your home?
നിങ്ങളുടെ ഭവനത്തിൽ ഇന്നുള്ളതിനേക്കാളും വർദ്ധിച്ച അളവിലുള്ള ഒരു മഹത്വം നിങ്ങൾ ആത്മാർത്ഥമായും ആഗ്രഹിക്കുന്നുണ്ടോ?
Are you really willing to pay the price for it?
നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരിക്കാം, പക്ഷേ അതിനുള്ള വില കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാണോ?
It's like you go to a shop and you see a fantastic computer. I'd like to have that.
നിങ്ങൾ ഒരു കമ്പ്യൂട്ടർ കടയിൽ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ വളരെ ഏറ്റവും പുതിയ വിലപിടിപ്പുള്ള മനോഹരമായിരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ കാണുന്നു, എങ്ങനെങ്കിലും എനിക്കത് കിട്ടണം, വലിയ ആഗ്രഹമാണ്.
What's the price?
അതിന്റെ വില എത്ര?
1 lakh.
1 lakh rupees വില. കമ്പ്യൂട്ടർക്ക് കൊള്ളാം, വില എനിക്കത് വേണ്ട.
That's exactly what a lot of people say.
മിക്കവരും അങ്ങനെയാ പറയുന്നത്, കിട്ടിക്കൊള്ളാം, ഭയങ്കര ആഗ്രഹം.
This glory, I really want it.
ഓ, ഈ മഹത്വത്തെ കുറിച്ചല്ലേ ഇന്നലെ മുതൽ കേൾക്കുന്നേ. ഇത് കിട്ടിയാൽ എന്തോ ഒരു സൗഭാഗ്യമാണ്, കൊള്ളാം.
Here's the price.
അതിന്റെ വില ഇതാണ്. വില കേൾക്കുമ്പോഴേ
you got to value people more than things.
നിനക്കുള്ള വസ്തുക്കള് എത്ര വിലപിടിപ്പുള്ളതാണേക്കാൾ അതിനേക്കാളധികം മനുഷ്യരെ നീ വില മതിക്കണം. അത് നീ കൊടുക്കേണ്ട ഒരു വിലയാണ്.
ഓ, let me think about it. I'm not so keen on it right now.
ഓ, അങ്ങനെ കേൾക്കുന്ന സമയത്ത് പലരും പറയുന്ന എന്നറിയാവോ, ഞാൻ അതിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കട്ടെ.
But this person sitting,
ഇപ്പൊ ഞാൻ തീരുമാനമൊന്നും പറയുന്നില്ല.
But this person sitting next to you,
എന്നാൽ നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തി,
he says, no, I'm willing to pay price, Lord.
ആ വ്യക്തി, ആ സഹോദരനോ സഹോദരി ഒരുപക്ഷെ മനസ്സിൽ ദൈവത്തോട് പറയുകയായിരിക്കും, കർത്താവേ എത്ര വിലയാണെങ്കിലും ആ വില കൊടുക്കാൻ ഞാൻ തയ്യാറാണ്.
And 5 years from now, the difference between you and him will be like the difference between heaven and earth.
നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഒരു സത്യം കേട്ടുകൊള്ളുക, ആ നിലയിൽ നിങ്ങൾ തീരുമാനിക്കുമ്പോൾ നിങ്ങളുടെ അടുത്തിരിക്കുന്ന സഹോദരനോ സഹോദരിയോ അതിന് വില കൊടുക്കുവാൻ ദൈവസന്നിധിയിൽ തീരുമാനിച്ചാൽ, ഇന്നേക്ക് 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ രണ്ടുപേരുടെ ജീവിതം തമ്മിലുള്ള വ്യത്യാസം അന്ന് കണ്ട് അറിഞ്ഞ് ദുഃഖിക്കേണ്ടി.
When you see God making a man a blessing to people,
ഒരു മനുഷ്യനെ, ഒരു പുരുഷനെ, സ്ത്രീയെ ദൈവം മറ്റുള്ളവർക്ക് അനുഗ്രഹ വിഷയമാക്കി തീർക്കും.
And a glory that never seems to fade,
മങ്ങിപ്പോകാത്ത, കുറഞ്ഞു പോകാത്ത ദൈവത്തിന്റെ തേജസ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുമ്പോൾ,
ബി ഷുവർ ദാറ്റ് ഇൻ സീക്രട്ട് ഹി ഹാസ് പെയ്ഡ് എ പ്രൈസ് വിച്ച് യു ആർ നോട്ട് വില്ലിംഗ് ടു പേ.
ഒരു കാര്യം നിങ്ങൾ ഉറപ്പാക്കിക്കൊള്ളുക, നിങ്ങൾക്ക് കൊടുക്കുവാൻ മനസ്സില്ലാഞ്ഞ ഒരു വില രഹസ്യത്തിൽ ആരും കാണാത്ത ഇടത്ത് നൽകുവാനായി അവൻ, അവൾ തയ്യാറായി എന്നുള്ളതാണ് അതിന്റെ രഹസ്യം.
യു ലൈക്ക് ടു ഹാവ് എ കമ്പ്യൂട്ടർ ലൈക്ക് ദാറ്റ് വൺ വിച്ച് ഹി ഹാസ്, ബട്ട് ഹി പെയ്ഡ് എ പ്രൈസ് ഫോർ ഇറ്റ്.
നിന്റെ സ്നേഹത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന മനോഹരമായിരിക്കുന്ന കമ്പ്യൂട്ടർ അതുപോലെ ഒന്ന് നിനക്കും ഉണ്ടായിക്കൊള്ളാം എന്ന് നിനക്ക് അത്യാഗ്രഹമുണ്ട്, പക്ഷേ അതിന് വില കൊടുക്കുവാൻ നീ തയ്യാറായില്ല.
യു ഗോട്ട് ദ മണി ബട്ട് യു വോണ്ട് പേ ഫോർ ഇറ്റ്.
അതിനുള്ള പണം നിനക്കില്ല എന്നുകൊണ്ടല്ല, അത് കൊടുക്കുവാൻ നിനക്ക് മനസ്സില്ല, അതാണ് കാരണം.
ദാറ്റ് ബ്രദർ ഹാസ് ഗോട്ട് എ ഗ്ലോറി, ഹി പേഡ് എ പ്രൈസ് ഫോർ ഇറ്റ്.
ആ സഹോദരൻ ഇന്നൊരു മഹത്വം നീ ദർശിക്കുന്നെന്ന് വരികിൽ അവൻ അതിന് വില കൊടുത്തവനാണ്.
ദാറ്റ് സിസ്റ്റർ ഹാസ് ഗോട്ട് എ ഗ്ലോറി, ഷി പേഡ് എ പ്രൈസ് ഫോർ ഇറ്റ്.
ഒരു സഹോദരിയിൽ നീ ആ മഹത്വം കാണുന്നെന്ന് വരികിൽ ആരും കാണാത്ത ഇടത്ത് അതിന്റെ വില അവൾ കൊടുത്തതാണ്.
വാട്ട് അബൌട്ട് യു?
എന്നാൽ നിന്റെ കാര്യം എങ്ങനെയാണ്?
Maybe you just hear the message and buy the CD and go home and not the glory.
ഒരു പക്ഷേ നിങ്ങൾ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ കേൾക്കുകയും അടുത്തപടിയായി ഒരു പക്ഷേ അതിന്റെ ഒരു സിഡിയും കൂടെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോവുകയും ചെയ്യും, അതുകൊണ്ട് കാര്യങ്ങൾ അവസാനിക്കും.
Do you know what you have missed?
നിങ്ങൾക്ക് എന്താണ് നഷ്ടമായത് എന്ന് നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ?
You have missed the most important thing for which God created man.
മനുഷ്യനെ ദൈവം ഏതൊരു കാര്യത്തിന് വേണ്ടി സൃഷ്ടിച്ചോ ഏറ്റവും പ്രധാനപ്പെട്ട ആ കാര്യം നിങ്ങൾക്ക് നഷ്ടമാകുക.
He never created us to love material things.
ദൈവം നമ്മെ ആരെയും സൃഷ്ടിച്ചത് ഭൗതികമായ വസ്തുക്കളെ സ്നേഹിപ്പാനല്ല സഹോദരൻ.
He gave us people to love.
നമുക്ക് കർത്താവ് സമസൃഷ്ടികളെ നൽകിയിരിക്കുന്നത് നാം അവരെ സ്നേഹിക്കുവാനാണ്.
Simple people who are different from you.
നിങ്ങൾ എന്നും വ്യത്യസ്തരാണെങ്കിലും സാധാരണക്കാരായ മനുഷ്യർ.
Who maybe rub you the wrong way.
ഒരുപക്ഷെങ്കിൽ നിങ്ങളുടെ രുചിക്ക്, അഭിരുചിക്ക് അനുയോജ്യരായിരിക്കില്ല, നിങ്ങളെ തെറ്റായ നിലയിൽ ഉരസിപ്പോകുന്നവർ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തവരായിരിക്കാം.
Love them.
അവരെ സ്നേഹിക്കുവാൻ പഠിക്കുക.
Let them see the glory of Jesus in your life.
നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിന്റെ മഹത്വം അവർ ദർശിക്കട്ടെ.
I've decided long ago I want to go this way.
നാളുകൾക്ക് മുൻപേ തന്നെ ഞാൻ ആ തീരുമാനം എടുത്തു കഴിഞ്ഞു, ഞാൻ ഈ വഴിയെ പോകുവാൻ മനസ്സുറപ്പിച്ചിരിക്കുന്നു.
Numerous times to the Lord, Lord, I don't want to be a preacher.
ഞാൻ നിരവധി തവണ ഹൃദയത്തിൽ നിന്ന് കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്, കർത്താവേ ഒരു പ്രസംഗിയായിരിക്കാൻ എനിക്ക് ആഗ്രഹമേ ഇല്ല.
ഐ ഹാവ് നോ ഡിസൈർ ടു ബി എൻ എൽഡർ, ഐ ഹാവ് നോ ഡിസൈർ ടു സ്പീക്ക് ഇൻ എനി മീറ്റിംഗ്.
ഒരു സഭയിലെ മൂപ്പനായിരിക്കാനോ ഏതെങ്കിലും സമ്മേളനത്തിൽ ദൈവവചനം പ്രസംഗിക്കാനോ എനിക്ക് അശേഷം താല്പര്യമില്ല.
ഐ വാണ്ട് ടു ബി ലൈക്ക് ജീസസ്.
കർത്താവേ എനിക്ക് യേശുവിനെ പോലെ എന്റെ ജീവിതത്തിൽ ആയാൽ മതി, എനിക്കത്
ആഗ്രഹം.
ദൈവമേ അത് അവിടുന്ന് എനിക്ക് തരുവാണെങ്കിൽ മറ്റൊരു ശുശ്രൂഷയെ കുറിച്ച് എനിക്ക് താല്പര്യം.
God did not create Adam to be a preacher.
ആദമിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവനെ ഒരു പ്രസംഗിയായിട്ടാണോ ദൈവം സൃഷ്ടിച്ചത്?
He was just to be a gardener.
അവനൊരു തോട്ടം സൂക്ഷിപ്പുകാരനായിരിക്കും.
But he was to walk with God.
എന്നാൽ അത് അവന് കൊടുത്ത തൊഴിലാണ്, അവന്റെ ഉത്തരവാദിത്വമാണ്. എന്നാൽ അവൻ ദൈവത്തോടുകൂടി നടക്കുന്ന ഒരു അനുഭവം ദൈവം അവന് നൽകി.
You may be a gardener. Most of you are better than gardeners.
പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ആദമിനെ പോലെ നിങ്ങളൊരു തോട്ടക്കാരനായിരിക്കില്ല, അതിനേക്കാൾ വളരെ മെച്ചപ്പെട്ട അവസ്ഥയിലാണ് നിങ്ങൾ തൊഴിലുകളുള്ളത്.
God didn't create you to be a computer engineer or a teacher or a gardener or a nurse or anything. He created you to walk with him.
നിങ്ങളുടെ തൊഴിലുകൾ വ്യത്യസ്തമായിരിക്കാം. നിങ്ങളെ ആരെയും ദൈവം ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറോ ഒരു നഴ്സോ ഒരു തോട്ടക്കാരനോ എന്തെങ്കിലും ആയിരിക്കാനല്ല ദൈവം സൃഷ്ടിച്ചത്. ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ
നടക്കുകയാണ്. I see this myself. God didn't create me to be a preacher. He created me to walk with him.
എനിക്ക് വളരെ വ്യക്തതയുണ്ട്. ദൈവം എന്നെ ഭൂമിയിൽ അയച്ചത് ഒരു പ്രസംഗിയായിരിക്കുവാനല്ല, കർത്താവിനോടുള്ള കൂട്ടായ്മയ്ക്കാണ്.
As I walk with him, some things may flow out from my life and bless a few people. That's something.
കർത്താവിനോട് ദിനംപ്രതിയുള്ളതായിരിക്കുന്ന നടപ്പിന്റെ ഫലമായിട്ട് എന്റെ ജീവിതത്തിൽ നിന്നും ഒഴുകുന്നതായിരിക്കാം, ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അത് ദൈവനാമ മഹത്വത്തിനായി തീർന്നാൽ അത് അവിടുത്തെ
മഹത്വം.
നിങ്ങളും കർത്താവിനോടൊപ്പം നടക്കുവാൻ മനസ്സുവച്ചാൽ, നിങ്ങൾ അങ്ങനെ നടന്നാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന ചില കാര്യങ്ങളുണ്ട്, അത്
അനുഗ്രഹവും.
നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെന്ന് വരികയും നിങ്ങൾ കർത്താവിനോട് നടന്നാൽ നിങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ നിശ്ചയമായും അനുഗ്രഹിച്ചിരിക്കും.
And it doesn't matter if you're young or old.
നിങ്ങൾ ചെറുപ്പക്കാരനോ പ്രായമുള്ള വ്യക്തിയോ എന്നുള്ളത് ഒരു വിഷയമേ അല്ല.
Jesus blessed people when he was 12.
12 വയസ്സുള്ള ബാലനായിരുന്നപ്പോൾ യേശുവിനെ മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ കഴിഞ്ഞു.
Remember, he was like you.
നിങ്ങളിൽ പലരെയും പോലെ.
He was born like us.
നമ്മെ പോലെ ജനിച്ചവൻ എളിയ.
Are you older than 12?
12 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള നിരവധി പേർ എന്നെ കേൾക്കുന്നില്ലേ?
You can be a blessing.
നിങ്ങൾക്ക് മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ കഴിയും.
Walk with God.
ദൈവത്തോടൊപ്പം നടക്കുക.
Give up other desires.
മറ്റുള്ള എല്ലാ മോഹങ്ങളെയും വിട്ടുകളയുക.
Nowadays young people, they fall in love with this person, that person, they got boyfriends, girlfriends.
ഇന്നത്തെ കാലത്തെ സഭയിലും ചെറുപ്പക്കാർ പലരെയും കുറിച്ചും കേൾക്കുന്നത് ഇന്നാളുമായിട്ട് പ്രേമത്തിലാണ്, ഇന്നാളിനെ ഇഷ്ടമാണ് എന്തെല്ലാമാ കേൾക്കുന്നത്.
You can't have the glory then.
അങ്ങനെയുള്ള ഒരു ജീവിതമാണ് ചെറുപ്പത്തിൽ കുഞ്ഞെ നീ ആഗ്രഹിക്കുന്നെന്ന് വരികില് കർത്താവിന്റെ തേജസ് നിനക്ക് നഷ്ടമാകുകയാണ്.
There is a verse in John's Gospel which says,
യോഹന്നാന്റെ സുവിശേഷത്തില് ഇങ്ങനെ ഒരു വാക്യം ഞാൻ ഓർക്കുന്നു.
ജോൺ ചാപ്റ്റർ 8,
യോഹന്നാന്റെ 8-ാമത്തെ അധ്യായം,
വേഴ്സ് 56,
56-ാം വാക്യം.
He told his Jews, the disciples, your father Abraham rejoiced to see my day. He saw it and was glad.
നിങ്ങളുടെ പിതാവായ അബ്രഹാം എന്റെ ദിവസം കാണുമെന്നുള്ളതുകൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ടു സന്തോഷിച്ചിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു.
How did Abraham see the day of Jesus 2000 years before Christ came to earth?
യേശു ഭൂമിയിൽ വന്നതിന് 2000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന അബ്രഹാം ക്രിസ്തുവിന്റെ ദിവസം എങ്ങനെയാണ് കണ്ടത്?
You know where he saw it?
എവിടെയാണ് അബ്രഹാം അത് കണ്ടത് എന്ന് നിങ്ങൾക്കറിയാമോ?
It's not written in the Old Testament.
പഴയ നിയമത്തിൽ എങ്ങും അത് എഴുതിയിട്ടില്ല.
But we know when it happened.
എന്നാണത് എവിടെയാണ് സംഭവിച്ചത് എന്ന് നമുക്കിന്നറിയാം.
When he went up to Mount Moriah.
അവൻ മോരിയാമലയുടെ മുകളിൽ എത്തിയപ്പോൾ.
He took the darling of his heart.
തന്റെ ഹൃദയത്തിന്റെ ഇമ്പമായിരുന്നവനെ അവൻ യാഗപീഠത്തിൽ അവനെ യാഗപീഠത്തിൽ കിടത്തിയപ്പോൾ,
said, Lord, you are more precious to me than even this, my darling.
വാക്സംഭാഷണം കൂടാതെ അബ്രഹാം ദൈവത്തോട് പറഞ്ഞത് എന്താണ്? ദൈവം പിതാവേ, എന്റെ ഓമന കുഞ്ഞിനേക്കാളും അധികം നീ എനിക്ക് വിലപ്പെട്ടവനാണ്, പ്രിയപ്പെട്ടവനാണ്.
I think Abraham had a vision there.
അവിടെ അബ്രഹാമിന് ദൈവം ഒരു ദർശനം കൊടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
Where God showed him, Abraham, like you gave your son, I'm going to give my son one day in the same place, in this very place, 2000 years from now.
തന്റെ ഓമനപുത്രനെ ദൈവത്തിന്റെ വാക്കില് യാഗമർപ്പിച്ച അബ്രഹാം അമ്മാലയുടെ മുകളിൽ കണ്ട ദർശനം ഇതായിരിക്കും. അബ്രഹാമേ, നിന്നെ പോലെ അധികം വൈകാതെ ഞാൻ എന്റെ ഏകജാതനായ മകനെ നിങ്ങൾക്ക് വേണ്ടി നൽകുവാൻ പോവുകയാണ്. ആ ദർശനം അബ്രഹാമിനുണ്ടായി കാണും.
You know that Jesus was crucified on Mount Moriah?
നിങ്ങൾക്കറിയാമോ യേശുവും ക്രൂശിക്കപ്പെട്ടത് മോറിയ മലയിൽ.
That's where Calvary is.
കാൽവരി എന്ന് പറയുന്നത് ആ ഭൂപ്രദേശത്താണ്.
You read that in 2 Chronicles 3:1 that on Mount Moriah the temple was built.
രണ്ട് ദിനവൃത്താന്തം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് ദൈവത്തിന്റെ ആലയവും പണിതത് മോറിയ മലയിൽ തന്നെ.
That's where Jerusalem was.
യെരുശലേമും അവിടെയായിരുന്നു.
And that's where Jesus was crucified.
അവിടെയാണ് യേശു ക്രൂശിക്കപ്പെട്ടത്.
That's the day Abraham saw the glory of Jesus.
യേശുവിന്റെ മഹത്വം കണ്ട് അബ്രഹാം ഉല്ലസിച്ചത്.
You know, you can see it.
നിങ്ങൾക്കും അത് കാണുവാൻ
കഴിയും.
എനിക്കത് കാണുവാൻ കഴിയും.
If you take all the things that are precious in your life and
നിങ്ങളുടെ ജീവിതത്തിൽ
offer it up to God.
അമൂല്യമെന്ന് നിങ്ങൾ കരുതുന്ന നിങ്ങളുടെ ഹൃദയത്തിന് ഏറ്റവും ഇമ്പകരമായിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം കൂടെ എടുത്ത് ദൈവത്തിന്റെ പർവ്വതത്തിൽ യാഗമർപ്പിക്കുവാൻ നിങ്ങൾ മനസ്സൊരുക്കമുള്ളവരാകും.
Say to the Lord, Lord, there's nothing on earth I desire but you.
നിങ്ങൾ അങ്ങനെ അർപ്പിക്കുമ്പോൾ ഹൃദയംഗമായി നിങ്ങൾക്ക് ഇങ്ങനെ പറയുവാൻ കഴിഞ്ഞാൽ, കർത്താവേ, നിന്നെ അല്ലാതെ ഞാൻ മറ്റൊന്നും ഭൂമിയിൽ
ആഗ്രഹിക്കുന്നില്ല.
അതാണ് യഥാർത്ഥ ആരാധന.
That's the mountain I want to stay at all my life.
എന്റെ ജീവിതകാലം മുഴുവനും ആരാധനയുടെ ഈ പർവ്വതത്തിന്റെ മുകളിൽ കഴിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
I never want to come down from that mountain.
അവിടെ നിന്ന് ഒരിക്കൽ പോലും ഈ താഴേക്ക് ഇറങ്ങി വരുവാൻ എനിക്ക് ആഗ്രഹമില്ല.
I've lived there for many years now.
അനേക വർഷങ്ങളായി ഞാൻ അവിടെ തന്നെ പാർക്കുന്നു എന്ന് ഞാൻ എന്റെ സാക്ഷ്യമായി പറയുന്നു.
I'm going to be there till Jesus comes.
യേശു മടങ്ങി വരുന്നവരെ അവിടെ തന്നെ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
Let's pray.
ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്.
Anyone here can have the glory of Jesus.
ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്ന എന്നെ കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും യേശുവിന്റെ മഹത്വം പ്രാപിക്കുക സാധ്യമാണ്.
And the price you pay is so little compared to the glory that you'll get.
നിങ്ങൾക്ക് ദൈവത്തിൽ ലഭിക്കുവാൻ പോകുന്ന നിങ്ങളിൽ വെളിപ്പെടുവാൻ പോകുന്ന തേജസ് വിചാരിച്ചാൽ നിങ്ങൾക്ക് നൽകേണ്ടി വരുന്ന വില എത്രയും തുച്ഛമാണ്.
Look carefully at my servant, the father says.
ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ അവനെ ശ്രദ്ധിച്ചു നോക്കുക പിതാവിന്റെ വാക്കുകൾ.
Make that the goal of your life.
അത് നിങ്ങളുടെ ജീവിത ലക്ഷ്യമാക്കുക.
Say, Lord, I want to be like you.
നിങ്ങൾ കർത്താവിനോട് പറയുക, കർത്താവേ അതെന്റെ ജീവിത ലക്ഷ്യമാക്കുവാൻ, യേശുവിന്റെ മഹത്വം പ്രാപിക്കുന്ന എന്റെ ജീവിത ലക്ഷ്യമാക്കുവാൻ ഞാൻ തീരുമാനിക്കുന്നു.
I want that glory more and more in my life.
എന്റെ ജീവിതത്തിൽ ആ മഹത്വം, ആ തേജസ് ഇന്നു മുതൽ വർദ്ധിച്ചുകൊണ്ട് തന്നെയിരിക്കണം.
താങ്ക് യു ലോർഡ്.
കർത്താവേ നന്ദി.
I know you'll answer my prayer.
എന്റെ പ്രാർത്ഥനയ്ക്ക് അങ്ങ് കേട്ട് മറുപടി നൽകും എന്ന് ഞാൻ അറിയുന്നു.